SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
അഭിനന്ദനങ്ങൾ അരുൺ തോമസ്, ചാനൽ 9 ഈ യങ് അച്ചീവർ അവാർഡ് ഫൈനലിസ്റ്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിന്. അരുൺ, ആദ്യം തന്നെ എന്താണ് ഈ ചാനൽ 9 യങ് അച്ചീവർ അവാർഡ് എന്നുള്ള ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ആ ഒരു അവാർഡ് എന്താണെന്ന കാര്യം തന്നെ ആദ്യം നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് പങ്കുവയ്ക്കാമോ?
ചാനൽ 9 യങ് അച്ചീവേഴ്സ് അവാർഡ് സ്റ്റേറ്റ് ലെവൽ അവാർഡാണ്. സൗത്ത് ഓസ്ട്രേലിയ സ്റ്റേറ്റ് ലെവൽ അവാർഡാണ്. അത് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ലീഡർഷിപ്പ് അവാർഡ് എന്ന കാറ്റഗറിയിലാണ് എന്നെ നോമിനേറ്റ് ചെയ്യുകയും അതിനുശേഷം ഫൈനലിസ്റ്റ് ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്.
ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2001 തുടങ്ങിയ ഒരു അവാർഡാണ് ഈ ചാനൽ 9 യങ് അച്ചീവർ അവാർഡ്. അതിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മലയാളി ഫൈനലിസ്റ്റ് ആയി എത്തുന്നെന്ന് തോന്നുന്നു അല്ലേ?
അതെ, തീർച്ചയായിട്ടും. അത് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇത്. കാരണം 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ അവാർഡിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ നോമിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഫൈനലിസ്റ്റിൽ എന്ന പട്ടികയിൽ എത്തിപ്പെടുകയും ചെയ്തിരിക്കുന്നത്.
ഓ, തീർച്ചയായും. അപ്പൊ ഇരട്ടി മധുരമുള്ള ഒരു കാര്യമാണ്.
തീർച്ചയായിട്ടും.
എന്തായാലും ഇപ്പൊ അവാർഡ് എന്താണെന്നുള്ള കാര്യം, ഇപ്പൊ യങ് അച്ചീവർ അവാർഡ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞാൽ യൂത്ത് ലീഡർഷിപ്പ് അവാർഡ് അല്ലേ, അതാണ് കാറ്റഗറി എന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അത് അത് 29 വയസ്സിൽ താഴെ ഉള്ള ആളുകൾക്കാണ് അതിലേക്ക് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിൽ അവരെന്ത് ഏതെല്ലാം നേതൃത്വങ്ങൾ കൈകാര്യം ചെയ്യുകയും അതുവഴി സമൂഹത്തിൽ അവർക്ക് എന്തെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു എന്നുള്ള ഒരു ഘടകങ്ങളാണ് അവർ അവാർഡില് നോക്കുന്നത്.
ഓക്കെ, അപ്പൊ അരുൺ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫൈനലിസ്റ്റ് ആയി എത്തിയത്? നോമിനേഷനും മറ്റുമൊക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഫൈനലിസ്റ്റ് ആയിട്ട് എത്തിയത്?
തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു. കാരണം ഒക്ടോബർ മാസം, കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസമാണ് എന്റെ മെന്റർ ആയിട്ടുള്ള സൗത്ത് ഓസ്ട്രേലിയയിലെ ചീഫ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ലിയാന റീഡ് ആണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. അത് സെമി ഫൈനലിസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ചാനൽ 9 നിന്ന് ഫോൺ കോൾ വരികയും അരുൺ സെമി ഫൈനലിസ്റ്റ് ആയിട്ട് യൂത്ത് ലീഡർഷിപ്പ് അവാർഡിൽ തിരഞ്ഞെടുക്കുകയും എടുക്കപ്പെടുന്ന ആ വാർത്ത അറിയുന്നത്. അതിനുശേഷം അവർ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ ഫൈനലിസ്റ്റിനെ നിർണ്ണയിക്കും. അങ്ങനെയാണ് ഫൈനലിസ്റ്റ് എന്ന ആ ന്യൂസ് നമുക്ക് ആദ്യം പിന്നെ മനസ്സിലാക്കുകയും ചെയ്തത്. കാരണം അത് എനിക്ക് തോന്നുന്നത് എന്റെ മെന്റർ ഒരു 4 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പൊ പുള്ളിക്കാരി എന്റെ കഴിവുകൾ മനസ്സിലാക്കുകയും ഞാൻ ചെയ്തിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആ പൊട്ടൻഷ്യൽ ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളിക്കാരി നോമിനേറ്റ് ചെയ്യുകയും അതുവഴി ഫൈനലിസ്റ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിലും അതിയായ സന്തോഷമുണ്ട്.
ഓക്കെ, അരുൺ തോമസ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിൽ യൂണിയൻ ചെയർമാനായിരുന്നു, സ്റ്റുഡന്റ് യൂണിയന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് പല വർഷങ്ങൾ. അത് തന്നെയാണോ അരുണിന്റെ കാര്യത്തിൽ ഈ ഫൈനലിസ്റ്റായി എത്തുമ്പോൾ പ്രധാനമായും കണക്കിലെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് അരുണിന്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തിരിക്കുന്നത്?
2012 മുതൽ 2014 വരെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയുടെ യൂണിയൻ ചെയർമാനായി പ്രവർത്തിക്കുകയും $28 ലക്ഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്ത് സ്റ്റുഡന്റ് യൂണിയന് വേണ്ടി പല പ്രവർത്തന മേഖലകളിൽ സ്റ്റുഡൻസിന്റെ ഉപയോഗത്തിനായി ചെലവഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതില് 20 ജോലി സ്റ്റുഡൻസിന് ഓൺഗോയിങ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ജോലി ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ അബോറിജിനൽ ആൻഡ് ടോറസ് സ്ട്രെയ്റ്റ് ഐലൻഡർ സ്റ്റുഡൻസിന് വേണ്ടി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ബോർഡിൽ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഓർഗനൈസേഷനെ ഏകദേശം $2.5 ലക്ഷം പ്രോഫിറ്റിലേക്ക് ആദ്യമായി കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതുപോലെ തന്നെ പല പല ബോർഡുകളിൽ ഇപ്പോൾ ഞാൻ അംഗമാണ്. അതായത് ഓസ്ട്രേലിയൻ റെഡ് ക്രോസ് നാഷണൽ ബോർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ റെഡ് ക്രോസ് സൗത്ത് ഓസ്ട്രേലിയ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. അപ്പോൾ അത് അവിടെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പോളിസി ലീഡർഷിപ്പ്, ഹോംലെസ് പീപ്പിളിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് കാരിങ്ടൺ കോട്ടേജസ് മാനേജ്മെന്റ് ഇൻകോർപ്പറേറ്റഡ്, അതിൽ ഒരു ബോർഡ് മെമ്പറാണ്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എടുത്തു പറയാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ആ ബോർഡിലെ ഡെപ്യൂട്ടി ചെയർ ആണ് ഞാൻ. അത് സ്റ്റേറ്റ് ഗവൺമെന്റില് ഒരു ആപ്ലിക്കേഷൻ വെക്കുകയും സക്സസ്ഫുൾ ആയിട്ട് $14 ലക്ഷം സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുകയും അതുവഴി 10 ഹോംലെസ് ആളുകൾക്ക് വേണ്ടി അഡലേഡിൽ ഒരു വീട് 10 വീടുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും മധുരകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതെല്ലാം സാധിച്ചത് എന്നുള്ളത് എനിക്ക് കിട്ടിയ ട്രെയിനിങ്, അതായത് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് അതിലേക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പ്രചോദനം ആയത്. അപ്പോൾ അത് പിന്നെ അതുമല്ല, അതിലേറെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിലെ യങ്സ്റ്റ് പേഴ്സൺ ആയിട്ട് അഡ്ജങ്ക്ട് ക്ലിനിക്കൽ അസോസിയേറ്റ് എന്നുള്ള ഒരു ഓണററി ടൈറ്റില് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം നൽകുകയും ചെയ്തു. അത് വോളണ്ടറി ടീച്ചിങ് മെന്ററിങ് സ്റ്റുഡൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ആ ഒരു ഓണററി ടൈറ്റില് നമുക്ക് തന്നത്. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞു വരുമ്പോൾ ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ എന്തെല്ലാം റാദർ ദാൻ ടു അക്യുവർ ലോട്ട് ഓഫ് ടൈറ്റിൽസ് ബട്ട് ടു ഇംപ്രൂവ് ദ ലൈഫ്സ് ഓഫ് അതർ പീപ്പിൾ അറൌണ്ട് മീ മേക്സ് മീ ഐ തിങ്ക് മേക്സ് മീ എ ബെറ്റർ കാൻഡിഡേറ്റ്സ് എമംഗ് അതേഴ്സ് ഇൻ ദ ഫൈനൽ.
വ്യക്തമായും അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ലീഡർഷിപ്പ് അവാർഡിന് വേണ്ടി ഫൈനലിസ്റ്റ് ആയി എത്താൻ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന നഴ്സിംഗ് പഠിച്ചതിന് ശേഷം എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും, പ്രത്യേകിച്ചും 29 വയസ്സ് പോലും ആകുന്നതിന് മുൻപ് ചെറുപ്രായത്തിൽ എത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അരുൺ തോമസ് എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു യൂത്ത് ലീഡർഷിപ്പ് അവാർഡിനകത്ത് മറ്റ് ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണുള്ളത്?
4 ഫൈനലിസ്റ്റ് ആണ് ഈ യൂത്ത് ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ളത്. ഞാൻ അറിഞ്ഞിടത്തോളം ഏകദേശം 160 ആപ്ലിക്കൻസ് സൗത്ത് ഓസ്ട്രേലിയയിൽ പല ഭാഗങ്ങളിൽ നിന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം അത് 4 പേരായി ചുരുങ്ങുകയായിരുന്നു. അപ്പോൾ അതില് കാലം പോപ്പ്, ഹീസ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് ഓപ്പറേഷൻ ഫ്ലിൻഡേഴ്സ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ മെഴ്സിഡീസ് പേജ്, പുള്ളിക്കാരി യങ് ഓസ്ട്രേലിയൻസ് ഇൻ ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ സിഇഒ ആണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ വേൾഡ് എക്കണോമിക് ഫോറം അദ്ദേഹത്തെ ഗ്ലോബൽ ഷേപ്പറായിട്ട് പ്രഖ്യാപിക്കുകയും 2015 ഓസ്ട്രേലിയയിലെ top 50 യങ് സോഷ്യൽ പയനിയേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിക്കോളസ് ബാങ്ക്, 22 വയസ്സ്, അദ്ദേഹം ഏഷ്യ പസഫിക് റീജിയനിലെ 3 ഔട്ട്സ്റ്റാൻഡിംഗ് സ്കൗട്ട് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. വളരെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്.
അവരുടെ പ്രൊഫൈൽ കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫൈനലിസ്റ്റ് ആയി എത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയൊരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്, എന്നാണിത് അവാർഡ് അറിയാൻ പറ്റുന്നത്, എത്രത്തോളമാണ് അരുണിന്റെ ഒരു പ്രതീക്ഷ?
March 12 ഹിൽട്ടൺ ഹോട്ടലിലുള്ള ഗാല ഡിന്നറിൽ വെച്ചാണ് അവാർഡ് പ്രസന്റേഷൻ. തീർച്ചയായിട്ടും ഒത്തിരി പ്രതീക്ഷയുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടം വരെ എത്താൻ സാധിച്ചല്ലോ എന്നുള്ളത് ദൈവത്തിന്റെ കൃപയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രോത്സാഹനവും പ്രചോദനവും എല്ലാം തന്നെയാണ്. അതിൽ ജഡ്ജിംഗ് പാനലാണ് യൂത്ത് ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ള അവാർഡ് നിർണ്ണയിക്കുന്നത്. പക്ഷേ പീപ്പിൾ ചോയ്സ് അവാർഡ് എന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് മെയിൻലി എല്ലാ കാറ്റഗറിയിലുള്ള ഫൈനലിസ്റ്റിന്റെയും പ്രൊഫൈല് ഫേസ്ബുക്കിൽ അവരുടെ പേജ് Channel 9 യങ് അച്ചീവേഴ്സ് അവാർഡ് എന്ന പേജിൽ ഉൾപ്പെടുത്തുകയും അതുവഴി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും
വോട്ട് ചെയ്യാൻ പറ്റുമോ?
അതെ, ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് പീപ്പിൾ ചോയ്സ് അവാർഡ് എന്ന ഒരു കാറ്റഗറിയിലേക്കാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തില് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ
എങ്ങനെ വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഫേസ്ബുക്കിൽ പോയി അരുണിന് വേണ്ടി വോട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു അരുൺ തോമസ്, മാർച്ചിൽ അവാർഡ് ജേതാവായി തന്നെ എത്താൻ കഴിയട്ടെ എന്ന് ആശംസകളെല്ലാം നേരുന്നു. ഒപ്പം തന്നെ വളരെയധികം നന്ദി അരുൺ.
അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ഇന്റർവ്യൂ ഒരുക്കി തന്ന SBS റേഡിയോയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.